സുപ്രഭാതം. ഇന്ന് April 19. 10 എലിമെന്റ്സ്, അതായത് മൂലകങ്ങൾ, കണ്ടുപിടിച്ച ഗ്ലെൻ സീബർഗ് 1912 ജനിച്ച ദിനമാണിന്ന്, അമേരിക്കയിലെ മിഷിഗൻ സംസ്ഥാനത്തിൽ. ആ 10 ഒരെണ്ണത്തിൻ്റെ സഹപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ തന്നെ പേര് കൊടുത്തു, സീബ്രിയം. നൊബേൽ പ്രൈസ് ജേതാവായ ഇംഗ്ലണ്ടിൽ കണ്ടുപിടിച്ച ഒരു മൂലകത്തെക്കുറിച്ച് എംപടി സംസാരിക്കാനുണ്ട്, പ്ലൂട്ടോണിയം. 2nd World War ആറ്റം ബോംബിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടുന്ന പ്ലൂട്ടോണിയം ഉണ്ടാക്കാനുള്ള പണി ഇദ്ദേഹത്തിനെയാണ് സർക്കാർ ഏൽപ്പിച്ചത്. ഒരു കൊട്ട യുറേനിയം എടുത്ത് ഹൈഡ്രജനിൻ്റെ അജാനബാഹുവായ ജ്യേഷ്ഠൻ ഒരു കിങ്കറിനുണ്ട്, ഡ്യൂട്രോൺ. അവനെ കൊണ്ട് കുറേ ദേഹോപദ്രവം ഏൽപ്പിക്കുമ്പോൾ ഈ യുറേനിയം ആദ്യം ചതഞ്ഞ് നെപ്റ്റോണിയമായി മാറും, എന്നിട്ട് ഉടനെ അവൻ പ്ലൂട്ടോണിയമാവും. പണ്ടുകാലത്ത് നവഗ്രഹങ്ങളിൽ ഒന്നായിരുന്ന, പക്ഷേ പിൽക്കാലത്ത് ശാസ്ത്രജ്ഞർ എല്ലാവരും കൂടി ഡീപ്രൊമോട്ട് ചെയ്ത ഊപ്രിക്ക ഗ്രഹം ആക്കപ്പെട്ട പാവം പ്ലൂട്ടോയെ വന്ദിച്ചാണ് ഇതിന് പ്ലൂട്ടോണിയം എന്ന് പേര് വീണത്. ഫാറ്റ് മാൻ എന്ന ഓമനെ പേരിട്ട 15 പ്ലൂട്ടോണിയം അടങ്ങുന്ന ബോംബ് ബോസ്റ്റൺ സ്വദേശി മേജർ ചാൾസ് സ്വീനിയാണ് കോക്കൂറ എന്ന പേരുള്ള ജപ്പാന്റെ ആയുധങ്ങളെല്ലാം സൂക്ഷിച്ചിരുന്ന പട്ടണത്തിൻ്റെ മേൽ ഇടാൻ പോയത്. പക്ഷേ ആ പട്ടണത്തിൻ്റെ മേലിൽ മുഴുവൻ മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്ന കാരണം 150 പടിഞ്ഞാറുള്ള നാഗസാക്കിയിൽ കൊണ്ട് തട്ടി. ഞൊടിയിടയിൽ 50,000 പേർ മരിച്ചു എന്നാണ് ഉദ്ദേശ കണക്ക്. നമ്മുടെ ചാലക്കുടിയുടെ ജനസംഖ്യ ഏകദേശം 50,000 വരും. ഒറ്റ നിമിഷത്തിൽ ചാലക്കുടി പട്ടണത്തിൽ ജീവനുള്ളത് ഒന്നും ഇല്ലാതായി. മനുഷ്യർ, പശു, കാള, പോത്ത്, ആട്, കോഴി, താറാവ് എല്ലാം ചത്തു. അല്ല, ദഹിക്കാനുള്ള എളുപ്പത്തിന് ഒരു ഉപവ പൂശിയെന്നേ ഉള്ളൂ. ഇതുമായി അനുബന്ധിച്ചുള്ള ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് നിർത്താം. മാൻഹാറ്റൻ പ്രോജക്റ്റ്, അതായത് അങ്ങേയറ്റം രഹസ്യമായി ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന അമേരിക്കൻ ഉദ്യമം. നേരത്തെ പറഞ്ഞ കഥാപുരുഷൻ ഒരു വശത്ത് പ്ലൂട്ടോണിയം ഉണ്ടാക്കുന്നു, ബോംബ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇംപ്ലോഡ് ചെയ്യാൻ, അതായത് ഫാറ്റ് മാനിൻ്റെ വയറ്റിൽ വിസ്ഫോടനം നിയന്ത്രിതമായി സംഭവിക്കാൻ ഫിസിക്സും ഗണിതവും ഒക്കെ ധാരാളം ഉപയോഗിക്കണം. അതിൻ്റെ ആളായിരുന്ന ഒരു 18 യഹൂദ ചക്കൻ, ഹാർവാർഡിൽ നിന്നും ബിരുദമെടുത്ത തിയോഡോർ ആൽവിൻ ഹോൾസ്ബർഗ്, ഹോൾ എന്നായിരുന്നു ഇവൻ്റെ വിളിപ്പേര്. 1944 അവസാന കാലമായപ്പോൾ ജർമ്മനി പതിയെ യുദ്ധം തോറ്റു തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിനെ അടിസ്ഥാനമാക്കി ആറ്റം ബോംബിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന അംഗങ്ങൾ ഒന്നിച്ചുകൂടി പറഞ്ഞു തുടങ്ങി, ഇനി എന്തിനാ ഇതിൻ്റെ ആവശ്യം? അണുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ ഭീകരൻ രാക്ഷസനെ എന്തിനാ നമ്മൾ പുറത്ത് അഴിച്ചു വിടുന്നത്? അതും $2,000,000,000 ചെലവാക്കുകയും വേണം. അതിൽ ശക്തമായി വാദിച്ചത് ലിയോ സെസ്ലർ ആയിരുന്നു. ഈ കക്ഷിയാണ് 1942 ഐൻസ്റ്റൈനെ ചാക്കിട്ട് ജർമ്മനി ഉണ്ടാക്കും മുന്നേ നമുക്കുണ്ടാക്കണം എന്ന് FDRന് ഐൻസ്റ്റൈനെ കൊണ്ട് കത്ത് എഴുതിച്ചിട്ട് ഈ മാൻഹാറ്റൻ പ്രോജക്റ്റ് തുടങ്ങിയത് തന്നെ. ഇവരുടെ എതിർപ്പുകൾ ചേർത്തുകൊണ്ട് പ്രോജക്റ്റിൻ്റെ മേലാധികാരിയായിരുന്ന മേജർ ജനറൽ ഗ്രോവ് സംസാരിക്കുന്നതിനിടയിൽ പട്ടാളത്തിൻ്റെ മനസ്സിലിരിപ്പ് അറിയാതെ അയാളുടെ വായിൽ നിന്നും പുറത്തു വീണു, താമസിയാതെ നമുക്കിത് റഷ്യയുടെ എതിരെ പ്രയോഗിക്കേണ്ടി വരും. ഇതിൻ്റെ കാരണം ജർമ്മനിക്കെതിരെയുള്ള യുദ്ധത്തിൽ ഒന്നിച്ചായിരുന്നെങ്കിലും റഷ്യ അമേരിക്ക ബന്ധം വളരെ മോശമായ സ്ഥിതി അപ്പോഴത്തേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. ഇങ്ങനെയൊരു പ്രതികരണം നമ്മുടെ പയ്യൻസ് ഹോളിനെ വല്ലാതെ ഞടുക്കി. ഏറെക്കുറെ ഒരു ഫാസിസ്റ്റ് നിലപാട് എന്നാണ് അവന് തോന്നിയത്. തനി ടീനേജ് പിള്ളേരുടെ രീതിയിൽ ഹോൾ ഇതിൻ്റെ പ്രതിവിധി താനെ കണ്ടെത്താൻ തീരുമാനിച്ചു. അത്യാവശ്യമായി നാട്ടിലേക്ക് പോകണം എന്നുള്ള ഉപായം പറഞ്ഞ് ന്യൂയോർക്കിനെ പിടിപ്പിച്ചു കരിങ്കാലിപ്പണി ചെയ്യാൻ. ആറ്റം ബോംബ് ഉണ്ടാക്കാനുള്ള രഹസ്യ കണക്കുകളും മറ്റ് വിശദാംശങ്ങളും അടങ്ങുന്ന ഒരു കടലാസ് കെട്ട് റഷ്യൻ എംബസിയിലെത്തിച്ചു. ഇത് അമേരിക്കയുടെ കുത്തകയാകാതിരിക്കാൻ, അങ്ങനെ അണ്വായുദ്ധം തടയാൻ. എംബസിക്കാർ മോസ്കോയിൽ അറിയിച്ചപ്പോൾ അത് വല്ല വട്ടുപിടിച്ച ഏതെങ്കിലും ചെക്കനായിരിക്കും, അലമാരിയിൽ എവിടെയെങ്കിലും വെച്ചേക്കാൻ നിർദ്ദേശിച്ചു. കുറേ കാലം കഴിഞ്ഞ് റഷ്യ കാശ് മുടക്കി തങ്ങളുടെ അമേരിക്കൻ ചാരന്മാർ വഴി അണ്വായുദ്ധ രഹസ്യങ്ങൾ ചോർത്തിയെടുത്തപ്പോൾ വെറുതെ അലമാരിയിൽ കിടന്ന കടലാസ് കെട്ടുമായി തുലനം ചെയ്തപ്പോഴാണ് മനസ്സിലായത് പണ്ട് ചെക്കൻ തന്നത് ഒറിജിനൽ സാധനമായിരുന്നു എന്ന്. ഈ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളുടെ ഒരു സവിശേഷത ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് തെറ്റും ശരിയും വളരെ വ്യക്തമായി, അതായത് കറുപ്പും വെളുപ്പും പോലെ വേഗം തിരിച്ചറിയാം. മുതിർന്നവരായ നമ്മൾ അതിൻ്റെ വരും വരായകളൊക്കെ വിശകലനം ചെയ്ത് ഒടുവിൽ ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കും. പ്രായഭേദമില്ലാതെ നിങ്ങൾക്കെല്ലാവർക്കും സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് ഉപരംഗാരം.